2024 ജനുവരി 5 വെള്ളിയാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്നും വായിക്കുന്നത് അശ്വതി. ഇസ്രയേൽ ഇറാൻ നിഴൽ യുദ്ധം. ഡോക്ടർ ജോസുകുട്ടി സി എ എഴുതുന്നു. ഇറാനിലെ അബദാനിലെ ഒരു സിനിമാ തിയേറ്ററിൽ 1978 300 പരം ആൾക്കാരുടെ മരണത്തിന് ഇടയാക്കിയ അട്ടിമറി തീപിടുത്തത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ആൾനാശമുണ്ടായ സ്ഫോടനമാണ് കഴിഞ്ഞ ദിവസം ഇറാനിലെ കെർമാനിലെ ഇരട്ട സ്ഫോടനത്തിൽ നടന്നത്. പശ്ചിമേഷ്യയിലെ ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ സ്ഫോടനത്തിന് പ്രസക്തിയുണ്ട്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ വിദേശ വിഭാഗം ഖുദ്സ് ഫോഴ്സിന്റെ തലവനായ ഖാസിം സുലൈമാനിയുടെ 4 ചരമവാർഷിക ദിനാചരണ പരിപാടിയിലാണ് ഈ സ്ഫോടനം നടന്നത്. ആക്രമണം നടത്തിയത് ആരാണെന്ന് വ്യക്തമല്ല എങ്കിലും അമേരിക്കയ്ക്കും ഇസ്രയേലിനും മരണം. ഈ മുദ്രാവാക്യമുയർത്തിയാണ് ഈ സ്ഫോടനത്തെക്കുറിച്ച് ജനങ്ങൾ പ്രതിഷേധിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് ബെയ്റൂട്ടിൽ ഹമാസിന്റെ ഉപമേധാവി അടക്കം 8 കൊല്ലപ്പെട്ട സംഭവം. ഇത് നടത്തിയത് ഇസ്രയേലാണെന്ന പകൽ പോലെ വ്യക്തം. ഇതൊരു തുടക്കം മാത്രമാണെന്നാണ് ഇസ്രയേൽ ഔദ്യോഗിക വൃത്തങ്ങൾ പ്രതികരിച്ചത്. 7 ഇസ്രയേലിൽ നടന്ന ആക്രമണവുമായി ഇവർക്ക് ബന്ധമുണ്ടെന്നാണ് ഇസ്രയേൽ വാദം. അതുപോലെ പ്രസക്തമാണ് കഴിഞ്ഞ ഡിസംബർ അവസാനം സിറിയയിൽ റവല്യൂഷണറി ഗാർഡ്സിന്റെ കമാൻഡോ സായിദ സെനബ് ഇസ്രയേലെ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയ്ക്കും മറ്റു തീവ്രവാദ സംഘടനകൾക്കും ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിൽ പ്രധാനിയായിരുന്നു ഈ കമാൻഡർ. ഈ 3 സംഭവങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇങ്ങനെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇറാനിലെ സ്ഫോടനം ഒരു ഇസ്രയേൽ രീതി ശാസ്ത്രം അനുസരിച്ചല്ലെന്നുള്ള വാദമുണ്ടെങ്കിലും ഇത് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. എന്നാൽ ഇറാൻ ഈ സംഭവത്തിൽ ഇസ്രയേലിനെയും അമേരിക്കയെയും ഉത്തരവാദികളായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇസ്രയേൽ ഇറാൻ നിഴൽ യുദ്ധം. ഇസ്രയേലും ഇറാനും നിഴൽ യുദ്ധം ആരംഭിച്ചിട്ട് കാലമേറെയായി. പശ്ചിമേഷ്യയിലെ ബദ്ധവൈരികളാണ് ഇവ. ഇസ്രയേലിനെ ഇറാൻ കൊളോണിയൽ കടന്നുകയറ്റക്കാരനായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് അവരെ ഇല്ലാതാക്കുമെന്നതാണ് ഇറാന്റെ നയം. നിഴൽ സംഘടനകളിലൂടെയും രഹസ്യ ആക്രമണങ്ങളിലൂടെയുമാണ് ഇവർ പോരാടുന്നത്. ഇതിന് നിരവധി ഉദാഹരണങ്ങളുമുണ്ട്. ഇസ്രയേൽ ഇറാന്റെ ആണവായുധ പദ്ധതിയെ തകർക്കാൻ നിരവധി ആണവ ശാസ്ത്രജ്ഞന്മാരെയും വകവെടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു 2020 നവംബറിൽ ഇറാന്റെ ഏറ്റവും മിടുക്കനായ ആണവ ശാസ്ത്രജ്ഞനെ സാറ്റലൈറ്റ് നിയന്ത്രണ തോക്കിന് ഇരയാക്കിയത്. ഇറാനും നിരവധി ആക്രമണങ്ങളാണ് ഇസ്രയേലിനെതിരെ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇരട്ട സ്ഫോടനത്തെ നിഴൽ യുദ്ധത്തിന്റെ അവസാന ഏടായി കാണാവുന്നത്. ആരാണ് ഖാസിം സുലൈമാനി? 2019 ബാഗ്ദാദിലെ എയർപോർട്ടിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ നേരിട്ടുള്ള നിർദ്ദേശത്താൽ ഡ്രോൺ ആക്രമണത്തിലാണ് സുലൈമാനിയെ കൊല ചെയ്തത്. ഇറാന്റെ താരപരിവേഷമുള്ള സ്പൈ മാസ്റ്ററായിരുന്നു സുലൈമാനി. ഇറാന്റെ എല്ലാ നിഴൽ തീവ്രവാദ സംഘടനകളെയും അവരുടെ ആയുധ ഇടപാടുകളെയും ഏകോപിപ്പിച്ചത് സുലൈമാനിയാണ്. ലെബനൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള, ഗാസയിലെ ഹമാസ്, യമനിലെ ഹൂതികൾ തുടങ്ങിയവരെയെല്ലാം ഇറാന്റെ നിഴൽ യുദ്ധ സംഘങ്ങളാണ്. സിറിയയിലും ഇറാഖിലും ഇത്തരം സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അമേരിക്കയും ഇസ്രയേലുമാണ് അവരുടെ പ്രധാന എതിരാളികൾ. അതേസമയം സൗദി അറേബ്യക്കെതിരെയും ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെയും ഇവർ ആക്രമണം നടത്താറുണ്ട്. ഇറാൻ ഇറാഖ് യുദ്ധകാലത്താണ് സുലൈമാനി റവല്യൂഷണറി ഗാർഡ്സിന്റെ തലപ്പുറത്തേക്ക് വരുന്നത്. ഒട്ടനവധി അമേരിക്കൻ ഇസ്രയേലി പൌരന്മാരെ ഇല്ലാതാക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അമേരിക്ക ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്. ചരമവാർഷികത്തിൽ ഇപ്പോൾ നടന്ന സ്ഫോടനത്തിൽ അമേരിക്കയും ഇസ്രയേലും പ്രതിയാകുന്നത് മറ്റൊന്നും കൊണ്ടല്ല, പ്രത്യാഘാതം. ഈ ആക്രമണങ്ങൾക്കും സ്ഫോടനങ്ങൾക്കും കനത്ത വില നൽകേണ്ടി വരുമെന്നാണ് നിഴൽ സംഘടനകളും ഇറാനും പ്രതികരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിലെ സംഘർഷം വർദ്ധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ തന്നെ ഇറാന്റെ പിന്തുണയുള്ള നിഴൽ സംഘടനകൾ കരയിലും കടലിലും ഇസ്രയേലിനും അമേരിക്കയ്ക്കുമെതിരെ പോരാടുന്നു. ചർച്ചകൾ വഴിമുട്ടിയ അവസ്ഥയിലുമാണ്. ബന്ദികളെ മോചിപ്പിക്കാനുള്ള സാധ്യത സങ്കീർണമായിരിക്കുകയാണ്. ഇറാൻ പിന്തുണയ്ക്കുന്ന നിഴൽ സംഘടനകൾ കൂടുതലായ യുദ്ധത്തിൽ ഇടപെടുവാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ഇസ്രയേൽ ലെബനൻ അതിർത്തി സംഘർഷപൂരിതമാകും. ഇസ്രയേൽ ഗാസയിൽ നിന്ന് കുറച്ച് സൈനികരെ പിൻവലിച്ചിട്ടുള്ളത് ലെബനിലെ ഹിസ്ബുള്ളക്കെതിരെ പോരാടാൻ വേണ്ടിയാണ്. വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന തങ്ങളുടെ പൌരന്മാരോട് സുരക്ഷിതരായിരിക്കാൻ ഇസ്രയേൽ നിർദ്ദേശം നൽകിയത് ഇറാന്റെ ആക്രമണ ഭീഷണി ഉണ്ടായേക്കുമെന്ന സംശയത്താലാണ്. അതായത് ഇറാൻ നേരിട്ടിടപെടുന്നില്ല എങ്കിലും ഇറാന്റെ നിഴൽ സംഘങ്ങൾ സജീവമായി യുദ്ധത്തിന് ഇടപെടാനുള്ള സാധ്യത സംജാതമായി കഴിഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇറാനിലെ ഇരട്ട സ്ഫോടനത്തിന്റെ അലയൊലികൾ പശ്ചിമേഷ്യയിലാകമാനം പ്രതിധ്വനിക്കുന്നുണ്ട്.